മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവേൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തം മനസാക്ഷി നിമിത്തവും തിന്നരുത്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തന്റേതല്ല മറ്റവന്റേതത്രേ. എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത് സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. ഞാനും എന്റെ ഗുണമല്ല ചിലർ രക്ഷിക്കപ്പെടേണ്ടതിനെ പല രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഞാൻ ക്രിസ്തുവിന്റെ അനുയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആയിരിക്കുകയും നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂടുപടവിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾക്ക് ക്ഷൗരം ചെയ്തത് പോലെയല്ലയോ? സ്ത്രീ മൂടുപടമില്ലെന്നെങ്കിൽ മുടി കത്തിരിച്ചു കളയട്ടെ. കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജയെങ്കിൽ മൂടുപടമിട്ടുകൊള്ളട്ടെ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിഭയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ഉണ്ടായിരിക്കണം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവൻ കാരണഭൂതൻ. നിങ്ങൾ തന്നെ വിധിപ്പിൻ. സ്ത്രീ മൂടുപടമിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? പുരുഷൻ മുടിനീട്ടിയാൽ അത് അവൻ അപമാനം എന്നും സ്ത്രീ മുടിനീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ഒരു തെൻ തടിപ്പിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രയിടയാകുന്നത്. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെങ്കിൽ ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ കൊള്ളാവുന്നവൻ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നത പക്ഷമുണ്ടാകേണ്ടത്. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താൻ തന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നു മറ്റൊരുവൻ ലഹരി പിടിച്ചു മരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളല്ലയോ? അല്ല, ദൈവത്തിന്റെ സഭ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവല്ലോ. നിങ്ങളോട് എന്ത് പറയണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത്. എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചുപിടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം ദൈവത്തെ തന്നെ നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുള്ള ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ ഭോഗപതിയുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഗ്രഹിപ്പിക്കുന്നു. എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, ആത്മാവൊന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരും എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തനതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവിന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവിന് പ്രവചനം, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവിന് പല ഭാഷകൾ, മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അനിശ്ചിക്കുന്നത് പോലെ അവനവന് അതുവരം പകരുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ശരീരമൊന്നും അതിനെ അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാകും. ക്രിസ്തുവും ഈ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറോ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരവയവമല്ല. പലതത്രേ ഞാൻ കൈ അല്ലായികൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായികൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ ശരീരത്തിലുള്ള അല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവനും കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരമൊന്നത്രേ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും കരയ്ക്ക് കാലുകളോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമയക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവർക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിനെ അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരുടെ വേറായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ളവരം, പരിപാലനവരം, വിവിധ ഭാഷാപരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ? എല്ലാവരും പ്രവാചകന്മാരോ? എല്ലാവരും ഉപദേഷ്ടക്കന്മാരോ? എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ളവരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ, ഇത് അതിശ്രേഷ്ഠമായൊരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലങ്ങുന്ന കൈത്താളമോ മാത്രേ. എനിക്ക് പ്രവചനമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാനുള്ള വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു തറഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെടാത്തത് പോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. അവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹമായിരിക്കാനും സാഹിപ്പീൻ. ആത്മീയവരങ്ങളും വിശേഷ പ്രവചനവരങ്ങളും വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്ന മൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊരിയതോ നീക്കിയതോ എന്തെന്ന് എങ്ങനെയറിയും? കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ പടയ്ക്ക് ആർത്തുരുങ്ങും. അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്കുച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെയറിയുന്നു? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകെയല്ലയോ? ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്. അവയിലൊന്നും തെളിവില്ലാത്തല്ല. ഞാൻ ഭാഷ അറിയാത്തതിനാൽ സംസാരിക്കുന്നുവെന്ന് ഞാൻ ബർബരനായിരിക്കും. സംസാരിക്കുന്നവൻ എനിക്ക് ബർബരൻ ആയിരിക്കും. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ വാഞ്ചിച്ച് കുറിച്ച് വാഞ്ചിയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. അതുകൊണ്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാലെന്ത്? ഞാൻ ആത്മാവോട് പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും. ബുദ്ധി കൊണ്ട് പാടും അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യുകയാൽ ആത്മവരെയല്ലാത്തവൻ നീ പറയുന്നത് തെരയാതിരിക്കുന്നത് നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമീൻ പറയും? നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം. മറ്റവനാത്മീയ വർധന വരുന്നില്ലാതാനും നിങ്ങളെല്ലാവരും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും. ബുദ്ധിയിലോ മുതിർന്നവരാകുകയും അന്യഭാഷകളാലും അന്യന്മാരുടെ അധികാരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. എങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ. സഭയൊക്കെ ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മീയവരുമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലും അവിശ്വാസിയോ ആത്മവരുമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരും വാക്കിനാലും അവന് പാപബോധം വരും. അവനെല്ലാവരും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയമഹേശങ്ങളെ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കമന്നു വീണ് ദൈവത്തെ വാസ്തവമായി നിങ്ങളിടയിലുണ്ട് നേറ്റ് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ആകയാൽ എന്ത്? സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരേറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടെങ്കിലോ 1-ാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾ എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. വിശുദ്ധന്മാരുടെ സർവ്വസഭയിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായ പ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ ചെന്ന് ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടത് അല്ല നിങ്ങൾക്ക് മാത്രമേ വന്നത്. ഞാൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തനും തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരം വാഞ്ചിപ്പീൻ. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കിയുമരുത്. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചുകൊടുക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തരുന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ച ഞാൻ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നു, ആകുന്നത് ദൈവസഭയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യക്തമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയാത്രേ. ഞാനാകട്ടെ അവരോട്, ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ച് മരിക്കുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർന്നിട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവൻ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാതെ ക്രിസ്തുവിനെ. അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവൻ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ലയിക്കുന്നു. ക്രിസ്തുവിന്റെ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഇന്ന് ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടമത്രേ, അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടായാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവൻ. അവന്റെ വരവിങ്കിൽ പിന്നെ അവസാനം. അന്ന് അവന്റെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെയും അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതിന് ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴ കൊടുക്കുവാൻ ഒഴികെയത്രേ. എല്ലാം സ്പഷ്ടം. കീഴ്പ്പെട്ട ശേഷം സകലത്തിനും സകലവുമാക്കേണ്ടതിന് ഇതാക്കി കൊടുത്തിരിക്കട്ടെ. കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും വ്രണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരുടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫേസോസിൽ വിറ്റ മൃഗപുജ്ജം ചെയ്തതുപോലെ മനുഷ്യമെന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവേൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എന്നിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് ഏതുവിധം ശരീരത്തോടെ വരുമെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വിത്തിന്റെയോ വെറും മണി അത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനും അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുരോത്സാഹനമാവണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു, പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിച്ചിരിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയ വർധന അല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തെ ഇത് വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയരെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചു പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ മാംസരക്ഷങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളമാകത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്തെയും ഈ മത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്തെയും ഈ മത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി വിജയം വന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയുവനായ പ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രമാകിയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നിങ്ങളുടെ പ്രയത്നം കർത്താവിലെ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ചാരാം. ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ ഒന്നുവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്രശ്രദ്ധാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് ഈ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചുരിഞ്ഞു നൽകണമേ എന്ന് ദൈവവും ബാകെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകി ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന ഉണ്ണി മാമനച്ചൻ, പ്രിയപ്പെട്ട ഐസബി പ്രകാശച്ചൻ, അതുപോലെ വണ്ണിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, എല്ലാ വൈദികരെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുകയും നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കണ്ണുനീരുമൊക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്നുള്ള ഗീതം ദൈവം ബാ സമർപ്പിക്കാം. ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്ത് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യാതിരുന്നാൽ അവിടെ പരിസരത്തുണ്ടാകുന്ന ശബ്ദം ചിലപ്പോഴ് ഈ പ്രസംഗിക്കുന്നവർക്കും അല്ലെങ്കിൽ മറ്റ് ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്നവർക്ക് തടസ്സമാകും എന്ന വിനയത്തോടെ നിങ്ങളോട് ഓർപ്പിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം,
കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോൾ താരങ്ങളാൽ താങ്ങിടുന്നു. ഭാരങ്ങൾ നേരിടുമ്പോൾ താരങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരയാതിലുമെന്നെ തിരിയാത്ത മാധുര്യ നല്ല സഖീത. മരണത്തിൻ താഴ്വരയാ ധ്യാനിക്കാതിരുമെന്നെ തിരിയാത്ത മാധുര്യം നല്ല സഗീത കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ അവനെന്നെ അറിഞ്ഞിടുന്നു അവനിയിൽ കരുതിടുന്നു അവനെന്നെ അറിഞ്ഞിടുന്നു അവനിയിൽ കരുതിടുന്നു ആവശ്യ ഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായെനിക്കവൻ മാത്രമാ ആവശ്യ ഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായെനിക്കവൻ മാത്രമാ കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ മാറിടും മനുജരല്ല മറന്നിടും സ്നേഹിതരും മാറിടും മനുജരല്ല മറന്നിടും സ്നേഹിതരും മാറ്റമില്ലാത്തവനൻ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നു എനിക്ക മാറ്റമില്ലാത്തവനൻ മനുവൽ മഹിമയിൽ വാഴുന്നു ഇന്നു എനിക്ക കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ തീരണം പാരിരങ്ങ തിരുപാദ സേവയതാ തീരണം പാരിലെന്ന തിരുപാദ സേവയതാ ചേരും ഞാനോടുതിലൻ പ്രിയൻ അരികിൽ അരുമയോടവൻ എന്നെ മാറോടാണെങ്കും ചേരും ഞാനോടുതിലൻ പ്രിയൻ അരികിൽ അരുമയോടവൻ എന്നെ മാറോടാണെങ്കും കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ
പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദിമതൽ നിന്ന് ഏകം തന്നെ ആമേൻ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തിരുനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ നമസ്കാര സുഷം കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഇഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവിയുടെ അടി ആരോട് കണ്ണിയുന്നമേ. ശിവരാജാവേ നിനക്ക് സ്തുതി ബാധിക്കുമോ. സുഖത്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മനസ്സമയത്തും ദൈവനമ്പുരാനോട് ഞാൻ അപേക്ഷിച്ചുള്ളതാണേ. ആമീൻ.
പറയ്ക്കുമോ. ദൈവമേ നീ ഞങ്ങളോട് ചെയ്തിട്ടുള്ള സർവ്വകൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. തന്റെ ജീവന ഗുണവും നിനക്കർത്തദൃഷ്ടമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ലതൊരു വിഷപ്രകാരം എന്ന് നിവർത്തിക്കുമാറാകണമേ. കർത്താവ് യേശുമസിഹേ, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാവുന്നു നേരിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ യാചിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും എന്നോട് മോചിക്കണമേ. നീ കാരുണ്യവനാകൂടെ എന്നോട് കുറ്റം ചെയ്തിട്ട് എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെയായിരിക്കുന്നുവെന്നും ഒരു തുള്ളിക്കിളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തും പ്രകാരം എന്റെ പാപങ്ങളെ മായ്ക്കണമേ. എന്റെ അന്യായത്തിൽ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്നാൽ അതിക്രമം ഞാൻ അറിയുന്ന എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് നേരിവരിക്കുന്നു. കർത്താവായി ശുമശീക, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നി നരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നികടാതെയും പുഴുചാകാതെയിരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്ന് ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയങ്ങളിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതി നിഷ്ഠരാക്കി തീർന്നവനക്ക് ആയിരങ്ങളാരും പതിനായിരം പതിനായിരങ്ങളുമായുള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകൃത പരിശുദ്ധമായ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്ക് നീ കടിന്റെ കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ശുമശിക, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് എഴുതിനായ പിതാവിന് നിന്റെ പരിശുദ്ധദൂഹായിരിക്കും. കർത്താവിനാൽ അനുഗ്രഹീതരെ, ദൈവം നമുക്ക് വീണ്ടും ഒരു പ്രഭാതം ഒരുക്കി തന്നു. നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിക്കുകയും വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലോകം അതിൻ്റെതായ പ്രതികൂല സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴും ശാന്തമായി ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളെ ദൈവമഹത്വത്തിനായിട്ട് ഒരുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നാം അർപ്പിക്കുന്ന ഗീതങ്ങളും അപേക്ഷകളും സന്നിധിയിൽ തന്റെ തുരുത്തിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാശകലുഷിതമായ തിന്മകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നന്മ പ്രദാനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ആത്മീയ ഉത്തേജകം അത് ലഭ്യമാകുവാൻ സമ്പ്രാന്ത സ്പർശനം അനുസ്യൂതം നമ്മളെ വ്യാപരിക്കണമേ എന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വളരെ വേദനയോടുകൂടി നിങ്ങളുടെ മുമ്പാകെ ഒരു കാര്യം ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, ദയവായിട്ട് നിങ്ങൾ ഫോണ് ഉപയോഗിക്കുന്നവരത് മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ എവിടെയൊന്നും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, അത് പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ വേദനയോടുകൂടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ സമയത്ത് നിങ്ങളുടെ പങ്കുവെക്കാനുള്ള ഒരു വിഷയം, ചിക്കാഗോ ബെൽവുഡ് കത്തീഡ്രലിന്റെ വികാരിയായി ദീർഘനാള് സേവനമനുഷ്ഠിച്ച പൊന്നിയ ദാനിയൽ ജോർജച്ചൻ നമ്മളെ വിട്ടുപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള കാര്യം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. നമ്മള് പ്രാർത്ഥനയിൽ അച്ഛനെ ഓർത്തിരുന്നു. അച്ഛന് ക്യാൻസർ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. വളരെ പെട്ടെന്നാണ് ക്യാൻസർ ബാധിക്കുകയും അത് വല്ലാത്ത ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് രോഗം വിവരം കണ്ടുപിടിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ദിനങ്ങളിലൊക്കെ എല്ലാവരും വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ചികിത്സിക്കുകയും ചെയ്തുവെങ്കിലും ദൈവം അച്ഛന് നിശ്ചയിച്ച നിമിഷം കർത്തൃസന്നിധിയിലേക്ക് പ്രിയപ്പെട്ട അച്ഛനെ ദൈവം വിടുകയുണ്ടായി. ഒരുപക്ഷെ എല്ലാവർക്കും അച്ഛനെ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഹൃദയങ്ങളിൽ സൂക്ഷി വെച്ചു വെക്കുവാൻ ഒരുപാട് നന്മകൾ ഉള്ള ഒരു ശ്രേഷ്ഠവൈദികനാണ് ദാനിയലച്ഛൻ. ബെൽവെഡ് പള്ളിയിലെ എല്ലാ മനുഷ്യരും അവരൊക്കെ വളരെ വേദനയോടുകൂടിയാണ് അച്ഛന്റെ ദേഹവിയോഗത്തെ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളും ഇടവാംഗങ്ങളും, കാരണം ഇടവാംഗങ്ങളൊക്കെയും അച്ഛനെ അതുപോലെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. അത് ഒരു പള്ളിയിൽ മാത്രമൊന്നുമല്ല, ഭദ്രാസനത്തിനും സഭയ്ക്കും അച്ഛൻ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അത് വാക്കുകൾക്ക് അതീതമാണ്. അമേരിക്കയിൽ വന്ന് പരിചയപ്പെട്ട നാള് മുതൽ ഹൃദയത്തിൽ തങ്ങി നിന്ന ഒരു സ്നേഹത്തിന്റെ ഒരു വിഗ്രഹമാണ് വന്യ ദാനിയൽ ജോറാച്ച് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. എപ്പോഴും വൈദിക യോഗം മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോഴും ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദമായിരുന്നു എപ്പോഴും അച്ഛന്റെ. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങുന്ന അവസരങ്ങളിലൊക്കെയും അച്ഛന്റെ ഒരു ശാന്തതയുടെ ശബ്ദം ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിൽ തങ്ങി നിൽക്കും. ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കത്തക്കവണ്ണം അച്ഛന്റെ ഉയർന്ന ഒരു ശബ്ദം, അച്ഛന്റെ ശബ്ദം ഉയർന്നതാണെങ്കിലും അച്ഛന്റെ അച്ഛന്റെ ആശയങ്ങളും പങ്കുവെക്കുന്ന വാക്കുകളൊക്കെ ഉള്ള ശാന്തമായിട്ടാണ്. ഏത് തീഷ്ണമായ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു പോകത്തക്കവണ്ണം, നന്മയിൽ കുതിച്ചു പോകത്തക്കവണ്ണം അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങളും അച്ഛൻ നൽകുന്ന പരിഹാരങ്ങളും ഒക്കെ ഒരുപക്ഷെ ഈ ഭദ്രാസനത്തിന്റെ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അച്ഛനെ കാണുന്നത് പോലെ തന്നെ ഉറച്ച ശബ്ദത്തിന്റെ ഒരു ഉടമയായിരുന്നു വന്യ ദാനിയലച്ഛൻ. അതുപോലെ തന്നെ സീനിയർ അച്ഛന്മാരെയും ജൂനിയർ അച്ഛന്മാരെയും ഒക്കെ ഒരേപോലെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ആരാഞ്ഞറിയുകയും ശ്രദ്ധയോടെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയൊക്കെ ചെയ്യാൻ അച്ഛൻ കാണിക്കുന്ന താല്പര്യങ്ങളും ശ്രദ്ധകളും ഒക്കെ ഒരുപക്ഷെ അച്ഛനുമായിട്ട് പരിചയപ്പെട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു വലിയ സംഗതിയാണ്. അച്ഛനെ പറ്റി വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും സമയത്തിന്റെ പരിമിതി മൂലം ഇത്രമാത്രമേ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നു. ഈ ലോകം വിട്ടാലും അച്ഛന്റെ പ്രാർത്ഥനയും അച്ഛന്റെ ശുശ്രൂഷകളും ദൈവസന്നിധിയിൽ തുറന്നു മുന്നോട്ട് പോകും എന്ന് നമുക്ക് ദൈവസന്നിധി പ്രത്യാശിക്കാം. ദൈവസന്നിധിയിൽ വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു സ്ഥലം അച്ഛന് ഉണ്ടാകുവാൻ നമുക്ക് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛന്റെ തുറന്നുള്ള പ്രാർത്ഥനകളിലും നമ്മെ എല്ലാവരെയും ഓർക്കുവാനും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പഥങ്ങളിലും അച്ഛന്റെ മധ്യസ്ഥത ഒരു സാധ്യതയായി, നന്മയുടെ സാധ്യതയെ പരിലസിക്കുവാൻ എല്ലാ കൃപകളും നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ഈ ബുധനാഴ്ച പ്രാർത്ഥനയുടെ എല്ലാ കണ്ടോളൻസും പ്രിയപ്പെട്ട അച്ഛന്റെ കുടുംബത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ഒരു ഭദ്രാസനത്തിന്റെ ഒരു വലിയ നഷ്ടമായി അച്ഛന്റെ ദേഹവ്യോഗത്തിൽ ചിക്കാഗോ ഏരിയയിൽ മാത്രമല്ല ഈ ഭദ്രാസനത്തിന്റെ മുഴുവൻ ഒരു നഷ്ടമായി അച്ഛന്റെ ദേഹവ്യോഗത്തെ കാണുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അച്ഛന് അച്ഛന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇപ്പോഴും ബഹുമാനപ്പെട്ട മാമനച്ഛൻ ഒരു വാക്ക് ആചാര്യേശ മശിഹ കൂതാശകൾ അർപ്പിച്ചോ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മുടെ ശുശ്രൂഷ തുടർന്ന് മുന്നോട്ട് പോകുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്യ ഡോക്ടർ വി സി വർഗീസ് അച്ഛനാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, രണ്ടു മൂന്നാഴ്ച മുമ്പും നമ്മൾ അച്ഛന്റെ ശബ്ദം കേട്ടതാണ്. മറ്റാരെങ്കിലും സൗകര്യമായിട്ട് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ അച്ഛന്റെ സേവനം ആവശ്യപ്പെടുന്നു. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷക്കെല്ലാം നേതൃത്വവും വന്യ ഡോക്ടർ വി സി വർഗീസ് നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഞങ്ങൾ എല്ലാവരും പേരിൽ പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് മാമനച്ഛൻ ആചാര്യേശ മശിഹ കൂതാശകൾ എന്നുള്ള പൗരോഹിത്യ ശുശ്രൂഷ ഓർമ്മയുടെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം സുവിശേഷ ദിനങ്ങളിലെ ഒരു പാട്ട് പാടി ബഹുമാനപ്പെട്ട അച്ഛനെ പ്രസംഗിക്കുന്നതാണ്. മാമനച്ഛ
ആചാര്യന്മാർ ഏകുക പുണ്യം നാഥാ സ്തോത്രം.
സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ദൈവഭാവ സമർപ്പിക്കാം. അതിനുശേഷം വന്യ വി സി വരുദ്ധൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്ന സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ തുതിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ തുതിച്ചറിഞ്ഞു.
യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ ഇന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ നന്ദി കൊണ്ടൻ വനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ നന്ദി കൊണ്ടൻ വനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി അന്നു ഞാൻ അന്യനായ അനാഥന എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി അന്നു ഞാൻ അന്യനായ അനാഥന എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനം നിഗ്യോ നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനം നിഗ്യോ സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു
ദിവചന ധ്യാനത്തിനായി വന്നിയ ബി സി വർഷനെ പ്രാർത്ഥന ചെയ്യുന്നു
ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എന്നെ കേൾക്കുന്ന വൈദിക സഹോദരങ്ങളെ കർത്താവ് സ്നേഹമുള്ള വിശ്വാസി സമൂഹമേ ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടന്നു വരുന്നതിന് ദൈവം തന്ന വലിയേറിയ അവസരത്തിനും ജീവനുമായിട്ട് നന്ദി പറയുന്നു നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഓർമ്മിപ്പിച്ച് പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ദാനിയൽ ജോർജ് അച്ഛന്റെ നിര്യാണത്തില് ഉള്ള അനുശോചനം എന്റെയും എന്റെ കുടുംബത്തിന്റെയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് തന്റെ സ്വർഗീയമായ സമാധാനത്താല് അച്ഛന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ നാളെ നമുക്ക് ഉണ്ടോ എന്ന് ആർക്കും അറിയത്തില്ല. കാരണം നമ്മൾ ശ്വസിച്ച വായു അകത്തേക്ക് എടുത്താൽ പുറത്തേക്ക് വരുമോ എന്ന് പോലും ഉള്ള ഒരു ഗ്യാരണ്ടി നമുക്കില്ലാത്ത ഒരു ലൈഫാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരും മറ്റുള്ളവരുമായി നമ്മൾ നിന്ന് മറഞ്ഞു പോകുമ്പോൾ അനിത്യതയില് നമുക്ക് അവരെ കാണാം എന്നുള്ള പ്രത്യാശയില് നമ്മൾ ജീവിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് പരിശുദ്ധ പത്രോസ് പൗലോസ് സ്നേഹന്മാരുടെ ഓർമ്മയും ഇന്നലെ 12 സ്നേഹന്മാരുടെ ഓർമ്മയും നാം കഴിച്ചു. ഇവരെ കുറിച്ച് ധാരാളം ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് ഇന്റർനെറ്റിലൂടെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. വളരെ പാണ്ഡിത്യത്തോടുകൂടി ഡോക്ടർ വർഗീസ് വർഗീസ് അച്ഛന്റെ പ്രസംഗങ്ങളും നാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ള കഴിവുകളൊന്നും എനിക്കില്ല. എങ്കിലും ഈ 12 അപ്പോസ്തലന്മാരെ 12 എന്തുകൊണ്ട് ദൈവം വിളിച്ചു, കാരണം 12 എന്നുള്ള ഒരു സംഖ്യ എന്ന് പറയുന്ന ഇത് സൂപ്പർനാച്ചുറൽ ഡിസൈൻ ആൻഡ് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഇൻ ദ ബൈബിളിൽ ഉള്ളതാണ്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് പകരം ഉപരിയായിട്ട് ആദ്യമായിട്ട് സൃഷ്ടികൾ നടത്തിയതിനു ശേഷം ആ സൃഷ്ടിയിലെ അവന് വാസയോഗ്യമാക്കി തീർത്തതിനു ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സൃഷ്ടിയുടെ ആരംഭത്തില് ഉൽപ്പത്തി പുസ്തകം 1:14 പറഞ്ഞിട്ടുണ്ട്, പകലും രാവും തമ്മിൽ വേർപിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന്, അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയുവാനാകും ഉതകട്ടെ എന്ന് പറഞ്ഞ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ വിത്തൌട്ട് എനി നമ്പർ ദർ ഇസ് നോ ക്രിയേഷൻ. ഒരു സംഖ്യയും നമ്പറും ഇല്ലാതെ ഒരിടത്തും ഒരു ക്രിയേഷനും ലോകത്തിൽ നടക്കുന്നില്ല. ലാംഗ്വേജ് ഇസ് ഡിഫറെന്റ്. എനി ലാംഗ്വേജ്, എനി ടങ്, ദ നമ്പർ ഇസ് നമ്പർ, ദർ ഇസ് നോ ഡിഫറൻസ്. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തിന് അതേതായ മണിക്കൂറുകള്, പകലിന് 12, രാത്രിക്ക് 12, 24 ഒരു ദിവസം, ഇതൊക്കെ ശരിയാണോ, ശാസ്ത്രീയമായിട്ട് ശരിയാണോ എന്ന് നാം ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും എഴുത്തുകളും നോക്കിക്കഴിഞ്ഞാൽ, പാട്രിസ്റ്റിക് തിയോളജിയും അവരുടെ റൈറ്റിങ്ങിലും നോക്കിക്കഴിഞ്ഞാൽ അതന്നെയാണ് നമ്മുടെ സഭയുടെ വിശ്വാസവും. നമ്മുടെ ഓരോ പെരുന്നാളുകളുടെയും പ്രത്യേകം വായിക്കുന്ന പെങ്കീസ നമസ്കാരങ്ങളില് അല്ലെങ്കിൽ പ്രമിയോ സദറാകളില് ഈ സദറകൾ മുഴുവനും ഈ പറയുന്ന വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതാണ്. ഉയർപ്പ് പെരുന്നാളിന്റെ രാത്രി പ്രാർത്ഥനയുടെ 1 ഒരു സദറായുടെ ആരംഭം ഇങ്ങനെയാണ്: ബലവാനും പരിശുദ്ധനും ലോകങ്ങളുടെ നിർമ്മാതാവുമായിരിക്കുന്ന ദൈവം ശോഭിതമല്ലാതിരുന്ന ആകാശത്തെ ആദിയിൽ സൃഷ്ടിച്ചു. ആരംഭത്തോടുകൂടി താൻ ഭൂമിയെ നിർമ്മിച്ചു, അതുമൂല സ്ഥൂല സൃഷ്ടിയെ കാണിച്ചു. ഓരോ ദിവസത്തെയും പ്രത്യേകം തിരിച്ച് സൃഷ്ടിയുടെ ശരിയായ ക്രമത്തെ വെളിപ്പെടുത്തി സാക്ഷാൽ പ്രകാശമായിരിക്കുന്ന താൻ മൂലം ലോകത്തെ ശോഭിപ്പിക്കുന്ന പ്രകാശമുളവായി. അത് സ്ഥൂല പദാർത്ഥമല്ലെന്നും താൻ തെളിയിച്ചു. അതിന്റെ വികസനത്താൽ പകൽ ഉണ്ടാകുന്നു. പകലിന്റെ രാപ്പകലിന്റെ വേർപാടിന്റെ സംഗതി പ്രമുഖ പ്രവാചകനായ മോശ മുഖാന്തരം അറിയിച്ചു. സന്ധ്യയും ഉഷസ്സും ഉണ്ടായി, ഒന്നാം ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇരുട്ടിന് രാത്രിയെന്നും വെളിച്ചത്തിന് പകലെന്നും പേര് നൽകി. കിഴക്ക് മുതൽ പടിഞ്ഞോറായിട്ട് പരിവർത്തനം ചെയ്യുന്ന ഒരു ദിവസ സമയം 24 മണിക്കൂർ ആയിട്ട് നിർണയിച്ചു. കാലചക്രങ്ങളെ ഓരോന്നായി യുക്തമാം വണ്ണം താൻ ക്രമീകരിച്ചു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 24 മണിക്കൂറായിട്ടാണ് ദിവസത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. 12 മണിക്കൂറ് പകലും 12 മണിക്കൂർ രാത്രിയും. ഈ 12 എന്നുള്ള സംഖ്യ പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ ഗവേണിംഗ് നമ്പറാണ്. നമ്പർ 3 ഇൻ ദ ന്യൂമറോളജി ഓഫ് ദ ജൂയിഷ് ഹീബ്രൂ ന്യൂമറോളജിയിലെ ദ 3 ഈസ് ദ സ്പിരിച്വൽ നമ്പർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഹെവൻലി നമ്പർ. നമ്പർ 4 ഈസ് ദ 4 പദാർത്ഥങ്ങളുടെ നമ്പറാണ്. ഭൂമി, വായു, വെള്ളം, അഗ്നി മുതലായ പദാർത്ഥങ്ങളുടെ നമ്പറാണ്. ഇത് ഗുണിച്ചു വരുമ്പോൾ ആണ് നമ്പർ 12 കിട്ടുന്നത്. ഇറ്റ് ഈസ് എ ഗവേണിംഗ് നമ്പർ. ഈ ഗവേണിംഗ് നമ്പർ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെയാണ് ഈ 12 എന്നുള്ളത് നമ്മളെ നയിക്കുന്നത്. അതായത് സൂര്യൻ ചന്ദ്രനുമാണ് നമ്മുടെ ഗതി വിഗതികളെയും നമ്മുടെ ജീവിതത്തെയും കൺട്രോൾ ചെയ്യുന്നത്. സൂര്യൻ മുഖേനയാണ് ഊർജം ലഭിക്കുന്നതും പ്രകൃതിയിൽ നിന്നും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും. അതായത് നമ്മൾ എപ്പോൾ എഴുന്നേക്കണം, എപ്പോൾ കിടക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ആഹാരം കഴിക്കണം, എപ്പോൾ ജോലിക്ക് പോകണം, എപ്പോൾ കൃഷി ചെയ്യണം, എപ്പോൾ വിളവെടുക്കണം, ഇത് നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. അതുപോലെ ചന്ദ്രനെ സാധാരണ എല്ലാ ഫെസ്റ്റിവലും ചന്ദ്രന്റെ അധിഷ്ഠിതമായിരിക്കുന്ന 28 ദിവസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതായത് ഓരോ ഫെസ്റ്റിവലും എസ്പെഷ്യലി ജൂയിഷ് ഫെസ്റ്റിവൽ എല്ലാം ആരംഭിക്കുന്നത് ഒരു ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ അനുസരിച്ചാണ് എല്ലാ ഫെസ്റ്റിവലും. മുസ്ലിംസും ഉണ്ട്, അതുപോലെ ഹൈന്ദവ വിശ്വാസത്തിൽ ഈ ഫെസ്റ്റിവൽ എല്ലാം ചന്ദ്രന്റെ അടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ ഈസ്റ്ററും ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് കണക്ക് കൂട്ടുന്നത്. യഹൂദന്മാരുടെ കണക്കനുസരിച്ച് അവരുടെ കലണ്ടർ ലൂണാർ കലണ്ടറാണ്. ലോകത്തെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സോഡിയാക് സൈനും 12 ആണ്. 30 ഡിഗ്രി വെച്ച് 12 സോഡിയാക് സൈനാണ് ഒരു സോഡിയാക്കിന്റെ 360 ഡിഗ്രിയാണ് അതിന്റെ കണക്ക് കൂട്ടുന്നത്. അത് 12 നിൽക്കുന്നത്. ഈ 12 പറയുന്നത് അത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് എ ഗവേണിംഗ് ബോഡി. ഗവേണിംഗ് നമ്പർ ആയിട്ടാണ് ക്രിയേറ്റർ ഗോഡ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദാറ്റ് വേ. അവന് കോളത്ത് ബൈ ദ നമ്പർ. ദൈവം നക്ഷത്രങ്ങളെ അവരുടെ നമ്പർ അനുസരിച്ചാണ് വിളിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 147:4 പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള 12 എന്നുള്ള ഒരു സംഖ്യയിൽ ഈ 12 സ്ത്രീഹന്മാരെ വിളിച്ചിരിക്കുന്നതും അങ്ങനെ ഒരു അർത്ഥത്തിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാം. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളില് ന്യായം വിധിക്കുന്നതിനെ 12 സിംഹാസനങ്ങളിൽ ഇരിക്കുക എന്ന് പറയുന്നു. 12 ഗോത്ര പിതാക്കന്മാരും ഉണ്ട്. 144,000 രക്ഷിത ഗണങ്ങൾ എന്ന് പറയുന്നത് 12 × 12 എന്നുള്ളതാണ്. ഇത് എന്നാൽ ഈ 12 സ്ത്രീഹന്മാരെ വിളിച്ചിരിക്കുന്നത് അവരെ എങ്ങനെയാണ് നമ്മളെ വായിച്ചു കേൾക്കുന്നത്? നമ്മുടെ പ്രീമിയോനിലൊക്കെ സെവറായിലൊക്കെ വായിക്കുന്നുണ്ട്, അക്ഷരജ്ഞാനമില്ലാത്തവരായ ആൾക്കാരെ വിളിച്ചടിപ്പിച്ചിരിച്ച് അവർക്ക് അക്ഷര ജ്ഞാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ജ്ഞാനം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് കർത്താവ് ഇവരെ വിളിച്ചതിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മർക്കോസിന്റെ സുവിശേഷം 3:13-19 മത്തായിയുടെ സുവിശേഷം 10:1-4 ലൂക്കോസിന്റെ സുവിശേഷം 6:13-16 മൂന്ന് പ്രാവശ്യം ഈ സുവിശേഷങ്ങളിലാണ് ഇവരെ വിളിച്ചിരിക്കുന്ന വിളി കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇംഗ്ലീഷും മലയാളത്തിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ മീനിങ് നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ അതിന്റെ ഒറിജിനൽ ഹീബ്രു പിന്നെ ഗ്രീക്കിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് കാണിച്ചിരിക്കുന്ന പ്രോസ്കലൈസ്തായി എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ടു ഇൻവൈറ്റ്. അപ്പോൾ ലൂക്കിന്റെ സുവിശേഷത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രോസ്ഫോനായി എന്നുള്ളൊരു വാക്കാണ്. അതിന്റെ അർത്ഥം ടു സമൺ. നമ്മൾ ഇൻവൈറ്റ്, സമൺ, സെലക്ഷൻ ആൻഡ് അപ്പോയിന്റ്മെന്റ്. അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. അൻ ഇൻവിറ്റേഷൻ ക്യാൻ ബി ഡിനൈഡ്, റിജക്റ്റഡ്. അങ്ങനെ ചെയ്യാവുന്ന ഒരു ഇതിലാണ് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു സമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർട്ടിൽ നിന്നൊക്കെ സമൻസ് വരുമല്ലോ. ദാറ്റ് സമൻസ് വി ഹാസ് ടു ഫോളോ ഇറ്റ്, വി ഹാവ് ടു ഗോ ആൻഡ് റിപ്പോർട്ട് ഇറ്റ്. അവരെ ഇൻവൈറ്റ് ചെയ്തു, അവരെ സമൺ ചെയ്തു, അത് കഴിഞ്ഞ് അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്, അവരെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇൻവിറ്റേഷൻ, സെലക്ഷൻ, അപ്പോയിന്റ്മെന്റ് അതിനൊരു അതിലൊരു ഗ്രേറ്റർ പർപ്പസിന് വേണ്ടിയിട്ട്, മഹത്തീകരണത്തിന് വേണ്ടിയിട്ട്, തന്നോടുകൂടെ ഇരിക്കുന്നതിന് തന്നെ സ്നേഹിതരാക്കുന്നതിനായിട്ടാണ് അവരെ ശിഷ്യന്മാരാക്കി, അപ്പോസ്തലന്മാരാക്കി, അവരെ സ്നേഹിതരാക്കി. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 15:15 പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നു മുതൽ എന്റെ സ്നേഹിതരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ടു ബിക്കെയിൻ അപ്പോസിൽ, ടു സെൻഡ് ഔട്ട്, ടു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്, അവരെ ലോകത്തിലേക്ക് അയക്കുന്നതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്റെ സാക്ഷികളാകുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ അയക്കുന്നത്. കൂടുതലായിട്ടും ഈ അപ്പോസ്തലന്മാരിലെ ഭൂരിഭാഗവും ഗലീല പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ബെസൈദ ആ പ്രദേശങ്ങളും ഗലീല കടലിന് ചുറ്റുമുള്ള മുക്കുവരായിരുന്നവരാണ്. ഈ മുക്കുവരെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അവർക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ കർത്താവ് വിളിക്കുന്നതിന് വേണ്ടിയിട്ട്? എന്റെ എളിയ മനസ്സിൽ തോന്നുന്നത് അവരുടെ ഒന്ന് ദ വെരി സർക്കംസ്റ്റൻസസ് ഓഫ് എ ഫിഷർമാൻ ലൈഫ് ആൻഡ് വർക്ക് കമ്പൽ ഹിം ടു ലിവ് ക്ലോസ് ടു ഗോഡ്. ഒരു മുക്കുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ വള്ളം കൊണ്ട് ബോട്ട് കൊണ്ട് വെള്ളത്തിലേക്ക് പോകുമ്പോൾ അരക്ഷിതമായ വെള്ളത്തിൽ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം അവന്റെ ബോട്ട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കാറും കോളും കൊണ്ട് ഇളകി മറിയുന്ന കടലിനകത്ത് നിൽക്കുമ്പോൾ അവൻ ദൈവത്തെ വിളിച്ചു പോകും. അതിനകത്ത് ദേർ ഈസ് നോ എത്തീസ്റ്റ് ഇൻ എമോങ്സ്റ്റ് സെയിലേഴ്സ് എന്നാണ് പറയുന്നത്. നിരീശ്വരവാദികളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ ജോനായുടെ കഥ നോക്കുമ്പോൾ അവിടെ കാറും കോളും കൊണ്ട് തന്നെ കപ്പല് നശിച്ചു പോകുന്നവരും അതിനു മുൻപായിട്ട് തന്നെ അവര് അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു നല്ലൊരു പ്രയർ മീറ്റിംഗ്, അവരെ ഏതൊക്കെ ജാതികളാണ് എങ്ങനെയുള്ളവരാണെന്ന വിജാതികളായ ആൾക്കാരാണ് അവര്. അവർ അറിയാവുന്ന ദൈവത്തെ അവർ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് യഹൂദനായിട്ടുള്ള ജോന താഴെ കിടന്ന് കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത്. അവനെ വിളിച്ച് എഴുതിമിച്ച് പറഞ്ഞു, നീയും നിന്റെ ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്രായേലിന്റെ കൂട്ടത്തില് ഒരു എത്തീസ്റ്റുമില്ല, അവർ ദൈവത്തെ എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു സ്വഭാവം അവർക്കുണ്ട്. അവര് ഈ പ്രകൃതിയോട് മല്ലടിച്ച് പ്രകൃതിക്ക് വിധേയമായിട്ട് അഹോവൃത്തി കഴിക്കുന്നവരാണ്. രണ്ടാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ദ മെൻ ഓഫ് കറേജ്, ടേക്കിംഗ് റിസ്ക് വാസ് എ പാർട്ട് ഓഫ് ദയർ ലൈഫ്. അവർ വളരെ കറേജ് ഉള്ള ആൾക്കാരാണ്. കാരണം കരയിൽ നിന്നുകൊണ്ട് എന്തു വേണമെങ്കിലും പ്രവർത്തിക്കാം, പക്ഷെ കടലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറിവും ഖറേജും കൊണ്ടാണ് അവർ മീൻ പിടിച്ച് രക്ഷപ്പെട്ടു വരുന്നത്. ആ ഖറേജ് അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ഉടനീളം നമുക്ക് നിരസിക്കുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തില് ഭയങ്കരമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായല്ലോ, അതിന് റെസ്ക്യൂ ടീമിന് മിലിട്ടറിയും എയർഫോഴ്സുകളും മറ്റും വരുന്നതിന് മുൻപ് തന്നെ കൊല്ലം, തിരുവനന്തപുരം മുതലായ കടൽപ്പുറങ്ങളിൽ നിന്നും ഈ കടലിന്റെ മക്കളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ബോട്ട് ചെറിയ വള്ളങ്ങളിൽ വന്നിട്ട് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയത്. ദി വേർ സോ കറേജിയസ് പീപ്പിൾ. ആ വിധത്തിൽ അവരവരുടെ ജീവിതത്തില് ആ വെള്ളത്തിൽ നിന്നും പല 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 ആൾക്കാരെ, ഒരുപാട് ആൾക്കാരെ രക്ഷിക്കുന്നതിന് അവർ സാധിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. എന്നാൽ അവർക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടും ആ നഷ്ടങ്ങൾ ഇന്നും വീട്ടുവാനായിട്ട് ഗവൺമെന്റിനോ മറ്റവർക്കും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ജസ്റ്റ് തിങ്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ മെൻ ഓഫ് കറേജ് ഈ ഫിഷർമെൻ എന്ന് പറയുമ്പോൾ അവര് ഒന്നാമത്തേത് അവര് ദേവർ ക്ലോസർ ടു ഗോഡ്, അതിനകത്ത് എത്തിസ്റ്റുകളില്ല. രണ്ടാമത് ദേവർ മെൻ ഓഫ് കറേജ്, ഏത് പ്രശ്നങ്ങളെയും ധൈര്യമായി നേരിടുന്നതിനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു ചിന്താഗതി ഞാൻ മെൻ ഓഫ് പേഷ്യൻസ് ആൻഡ് പെർസിവിയറൻസ്, ക്ഷമയും പ്രശ്നങ്ങളുടെ മുൻപിൽ പതറാത്തവരുമാണ് അവര്. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് രാവിലെ പറയുന്ന ഒരു കൂട്ടരെ കാണാം. അവര് ഒരു വലയെറിഞ്ഞു ആ ഒന്നും കിട്ടിയില്ല നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നില്ല. ദേ ഹാവ് പേഷ്യൻസ്. രാത്രി മുഴുവൻ വലയെറിയുന്നതിനും ഒരു നല്ലൊരു ക്യാച്ച് കിട്ടുന്നതിനും വേണ്ടിയിട്ട് അവർ ിരുന്നു. ദേ ആർ ദ മെൻ ഓഫ് പേഷ്യൻസ്. വെയിറ്റ് ചെയ്യും അവർക്ക് നല്ലൊരു കൊയ്ത്ത് കിട്ടുന്നതിന് വേണ്ടിട്ട്, നല്ലൊരു വല നിറച്ച മത്സ്യം കിട്ടുന്നതിന് വേണ്ടിട്ട്. ഒരു ദിവസം കിട്ടിയില്ല, അടുത്ത ദിവസം അവർ പോകും. സോ ദേ ആർ മെൻ ഓഫ് പേഷ്യൻസ്. അതുകൊണ്ട് മെൻ ഓഫ് ക്ലോസർ ടു ഗോഡ്, മെൻ ഓഫ് കറേജ്, മെൻ ഓഫ് പേഷ്യൻസ്. നാലാമത് ഞാൻ ചിന്തിക്കുന്നത് They were men of judgment. അവർക്കൊരു സംഗതിയെ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. സ്വന്തം ജഡ്ജ്മെന്റ്. Fisherman must wisely use his time, his place, his nest, his bait. അല്ലെങ്കിൽ അവന് എവിടെയാണ് മീനുള്ളതെന്നും എപ്പോഴാണ് മീൻ പൊങ്ങിവരുന്നെന്നും എന്തുമാത്രം താഴ്ചയിൽ വലയെറിഞ്ഞാൽ മീൻ കിട്ടുമെന്നും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ജഡ്ജ്മെന്റ് അവർക്ക് വേണം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും. ആ ഒരു ജഡ്ജ്മെന്റ് ഈ ഫിഷർമെൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം കർത്താവ് യേശു ക്രിസ്തു ഇവരെ തന്റെ ശിഷ്യന്മാരാക്കുവാനായിട്ട് സ്വീകരിച്ചത്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴായിട്ട് തോടിപ്പോകാതെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതിനെ പ്രതിവിധി കാണുന്നതിനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അവര് പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകാതെ അവര് അവരുടെ തല ആ പ്രശ്നങ്ങൾക്ക് മുൻപിൽ വെച്ചു കൊടുത്തു. തല നഷ്ടപ്പെട്ടവരുണ്ട്, കുരിശിൽ തൂക്കപ്പെട്ടവരുണ്ട്. യേശു ക്രിസ്തു ഇവരെ എല്ലാം കണ്ടുകൊണ്ടാണ് വിളിച്ചത്. ജീസസ് ചോസ് ദിസ് ഹി സ്റ്റാഫ് വിത്ത് വിസ്ഡം. ഹി ചോസ് മെൻ ഹു ഹാഡ് ഏൺഡ് the lessons of life, not in an academy or in a seminary. Seminary vidyabhyasam kondo, academy vidyabhyasam kondo, oru vidyabhyasam levichathu kondo, angane ullavarude nokkiyalla kartavu ivare vilichathu. Angane ayirunnengil Yerushalayimil dharalam vidya ulla aalkar undayirunnu, scribes undayirunnu, pharisees undayirunnu, avar ninnum okke aalkare vilikkamayirunnu. Pakshe യാതൊരു വിധത്തിലും അക്ഷരജ്ഞാനമില്ലാത്ത ഇവരെ വിളിച്ചത് ഇവരുടെ ജീവിതത്തിന്റെ ലൈഫ് ദേ ലേൺ ബൈ ലിവിംഗ് ബിസിനസ് ഓഫ് ലിവിംഗിലായിരുന്നു. ഹി ചൂസ് മെൻ ഹും ലൈഫ് ഹാഡ് ഓൾറെഡി മോൾഡഡ് ഫോർ ഹിസ് പർപ്പസ്. ഹി ചൂസ് ദം ഫസ്റ്റ് ടു ബി വിത്ത് ഹിം, ദെൻ ടു ബി ടു സെൻഡ് ഔട്ട് ഓഫ് ഹിസ് അംബാസഡേഴ്സ് ഓഫ് മെൻ. അവരെ ഫിഷർമെൻ became a fishers of men. ആയിത്തീർന്നുകയാണ്. ഈ ഒരു ചിന്താഗതിയിലായിരിക്കണം കർത്താവ് അവരെ വിളിച്ചത്. ഒന്നാമതായിട്ട് ഒരു ക്ലോസർ ടു ഗോഡ്, രണ്ടാമത്തെ ദിവസം മെൻ ഓഫ് കറേജ്, മൂന്നാമത്തത് മെൻ ഓഫ് പേഷ്യൻസ്, നാലാമത്തത് ദേ ആർ മെൻ ഓഫ് ജഡ്ജ്മെന്റ്. ഈ നാല് സംഗതികൾ എന്റെ എളിയ മനസ്സിൽ തോന്നുന്നതാണ്. ഈ നാല് സംഗതികൾ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ ശിഷ്യന്മാരെ വിളിച്ചത്. അവരതനുസരിച്ച് ജീവിച്ചു. അതനുസരിച്ച് ദൈവമാർക്ക് ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ട് അവസരം കൊടുത്തു. അതുകൊണ്ട് 12 സ്നേഹന്മാരെ ഓർക്കുന്നതിനും ഈ 12 എന്നുള്ള സംഖ്യയില് അത് നമ്മള് വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയില് പാടുന്നുണ്ട്. പന്തിരു തൂണുകളിൽ ധരയെ തങ്ങുന്നു, പന്തിരു മാസങ്ങൾ ആണ്ടിൻ മകുടങ്ങൾ, 12 ഉറവുളവ ആശി മോൻദേശ്, 12 സ്ത്രീകന്മാർ വചനം ഘോഷിച്ചു, വാനിലെ മൂഴിയിലും നാനാദിശകളിലും തൽപ്രാർത്ഥന ഞങ്ങൾക്ക് അഭയം സങ്കേതം. അവരുടെ പ്രാർത്ഥന നമുക്ക് സങ്കേതവും കോട്ടയുമായിരിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എളിയ എന്റെ വചനങ്ങൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അവരുടെ നോയമ്പ് വീടി അവരുടെ പെരുന്നാൾ നടത്തിയ ദിവസങ്ങളിൽ കൂടുതലായിട്ട് അവരുടെ മധ്യസ്ഥത നമുക്കും നമ്മുടെ സഭയ്ക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വചനം നിർത്തുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ കേട്ടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. താങ്ക് യു.
ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ വി സി വർഗീസ് പതിവ് പോലെ വളരെ ശാസ്ത്രീയമായും വേദശാസ്ത്രപരമായും അപഗ്രഥിച്ചുകൊണ്ട് ഒരു വിഷയത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ജൂൺ മാസം 29 ഫീസ്റ്റ് ഓഫ് സെയിന്റ് പീറ്റർ ആൻഡ് സെയിന്റ് പോൾ, ജൂൺ മാസം 30 ദ ഫീസ്റ്റ് ഓഫ് ദ അപ്പോസ്റ്റിൽസ്, ഇത് രണ്ടിനെ മുൻനിർത്തിക്കൊണ്ട് 12 എന്ന അക്കത്തിന്റെ പ്രാധാന്യം വളരെ ഭംഗിയായിട്ട് വിസ്തരിക്കുവാനായിട്ട് സംഖ്യാശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ന്യൂമറോളജിയിൽ അതിന്റെ പ്രാധാന്യം എന്തെന്നും ചരിത്രപരമായും ശാസ്ത്രീയപരമായും ഈ അക്കത്തിനുള്ള പ്രാധാന്യം എന്താണെന്നും വളരെ ഭംഗിയായിട്ട് അച്ഛൻ അതിന്റെ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചകളിലും രണ്ടോ മൂന്നോ ആഴ്ചകളിലും ഈ 12 എന്ന അക്കം പല ആവർത്തി നമ്മൾ കേൾക്കുവാനായിട്ടിടയായി. ആ സമയങ്ങളിലൊക്കെ അത് വേദപുസ്തകപരമായ അപഗ്രഥനമാണ് നടന്നതെങ്കിൽ ഇന്ന് ശാസ്ത്രലോകം അതിനെ എങ്ങനെ കണ്ടിരുന്നു എന്നതുകൂടി കൂട്ടിച്ചേർത്തപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും അത് കൂടുതൽ ഗ്രഹിക്കുവാനും ദൈവകൃപയുടെ അനുഗ്രഹം പ്രാപിപ്പാനും അത് മുഖാന്തരമായി എന്ന് ഞാൻ കരുതുകയാണ്. സംഖ്യാശാസ്ത്രം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അച്ഛൻ വിശദീകരിച്ചെങ്കിൽ അതിനൊരു വാക്കുകൂടി കൂട്ടിച്ചേർക്കുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഓർഡർ ആൻഡ് ഇറ്റ് ഈസ് ദ റിതം ഓഫ് ലൈഫ്. ജീവിതത്തിന് യഥാർത്ഥമായ അർത്ഥം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ക്രമം ആവശ്യമാണ്, ഒരു താളം ആവശ്യമാണ്. ഈ ക്രമവും താളവും കൂട്ടിച്ചേരുന്നത് ഈ സംഖ്യയുടെ ആനുപാതികമായ അംശത്തിലൂടെയാണ്. അതിനുവേണ്ടി 12 എന്ന ഒരു സംഖ്യയെ പഴയ നിയമ പശ്ചാത്തലത്തിലും പുതിയ നിയമ പശ്ചാത്തലത്തിലും വളരെ കൃത്യമായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ധനിപ്പിക്കുന്നു. അതിനെ കൊടുക്കുന്ന പൂർണ്ണമായ ചില അർത്ഥങ്ങൾ കൂടി പരിശോധിച്ചാൽ ഇത് അല്പം കൂടി വിശദീകരണമാകും. 12 റിലേറ്റഡ് ടു കംപ്ലീഷൻ, പെർഫെക്ഷൻ, ഹാർമണി, മോട്ടിവേഷൻ, അച്ചീവ്മെന്റ് ആൻഡ് ഇൻഡിപെൻഡൻസ്. ചെറിയൊരു വിഷയമല്ല, ഒരുപാട് കാര്യങ്ങളുടെ ഒരു ക്രോഡീകരണം ഈ 12 കൊണ്ട് വേദപുസ്തകത്തിലൂടെയും ശാസ്ത്രലോകത്തിലൂടെയും നമ്മൾ പരിചയപ്പെടുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ യേശുതമ്പുരാൻ എടുത്ത ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്ത് മുഖാന്തരമായിരുന്നു, എന്തായിരുന്നു അവരെ തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാന കാരണങ്ങൾ, നാല് വിഷയങ്ങൾ അച്ഛൻ അവതരിപ്പിച്ചു. ദേ ആർ ക്ലോസസ് ടു ദ ക്രിയേറ്റർ, ദൈവത്തോട് അടുത്ത് ജീവിച്ച ഒരു സാധാരണ ജീവിതം നയിച്ച വ്യക്തിത്വത്തിന്റെ ഉടമകളായിരുന്നു അവർ. ദേ ആർ ദ മെൻ ഓഫ് കറേജ്, ധൈര്യപൂർവ്വം സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജോലിയെ കൃത്യമായി ആത്മാർത്ഥമായി ചെയ്യുവാൻ ഇഷ്ടപ്പെട്ട ഒരു തലമുറ, ഒരു പ്രത്യേക ജീവിത ജീവിതക്രമം കൈവശമായി അനുഭവിച്ചിരുന്ന ഒരു ഒരു കൂട്ടം. മൂന്നാമത്, ദേ ആർ ദ മെൻ ഓഫ് പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്. ക്ഷമയോടും ത്യാഗത്തോടും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും മുൻപോട്ട് അഭിമുഖീകരിക്കുവാൻ ദൈവത്താൽ കൃപ പ്രാപിച്ച ഒരു ജീവിതശൈലി അവർക്കുണ്ടായിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദേ ആർ ദ മെൻ ഓഫ് ജഡ്ജ്മെന്റ്. ജീവിതത്തിൽ മുന്നോട്ടുള്ള ശ്രമങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ശരിയും തെറ്റും വിവേകപൂർവ്വം തിരിച്ചറിയുവാനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം ഈ നാല് വിഷയങ്ങളും വളരെ അർത്ഥവത്തായി അച്ഛൻ അവതരിപ്പിച്ചു. അതിനോട് കൂട്ടിച്ചേർക്കുവാൻ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദേ ആർ ഫ്രം ദ റിയൽ ലൈഫ് ഓർ ദേ ആർ ഫ്രം ദേ ആർ ഓൾവേസ് എക്സ്പീരിയൻസിങ് ദ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ലോകപരമായ വിജ്ഞാനങ്ങളൊന്നുമില്ല. അവർക്ക് സുഖസൗകര്യങ്ങളുടെ എണ്ണങ്ങൾ കൂടുതലായി പറയുവാനില്ല. ഓരോ ദിവസവും അസ്തമിപ്പിക്കുന്നത് അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ക്രിയാത്മകമായി അധ്വാനിച്ചും വിയർപ്പൊഴുക്കുകയും ജീവിക്കുന്ന ഒരു വംശം അവരുടെ മധ്യത്തിൽ ഉള്ളപ്പോൾ അവരെ നോക്കിയാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അരികിലേക്ക് വരികയും അവരെ ഞാൻ ആശ്വസിപ്പിക്കും അനുഗ്രഹിക്കും. ഈ വാക്യത്തിന്റെ ധ്വനി ഓർത്തു നോക്കുമ്പോൾ പച്ചയായ ജീവിതത്തിന്റെ ധ്വനി വളരെ ഭംഗിയായി ആസ്വദിച്ചുകൊണ്ട് പെറുപെറുപ്പില്ലാതെ പ്രഭാതത്തിലും പ്രദോഷത്തിലും, പണ്ടൊക്കെ നമ്മുടെ പൂർവിക തലമുറ വിത്ത് വിതയ്ക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കും, വിത്ത് കിളിർക്കുമ്പോൾ അത് പ്രാർത്ഥിക്കും, വളമിടുമ്പോഴും പ്രാർത്ഥിക്കും, അത് കായ്ഫലമാകാൻ സമയത്തും പ്രാർത്ഥിക്കും, ഫലം പറിക്കുമ്പോഴും പ്രാർത്ഥിക്കും. ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ ഗൾഫ് നാട്ടിൽ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലെ ഒരു ആവശ്യത്തിന് പോയ സന്ദർഭത്തിൽ യുവാവ് ചോദിച്ചത് ഓർക്കുന്നു, പാമ്പാക്കൂട നമസ്കാരത്തിൽ കുളിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, എണ്ണ തേക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, കൃഷി ഇറക്കുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്, ഭവനത്തിൽ നിറങ്ങുമ്പോൾ, ഭവനത്തിൽ തിരികെ വരുമ്പോൾ, ഇങ്ങനെ ഓരോന്നിനും കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിന് ആവശ്യം നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ് തുറക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാർത്ഥന ആവശ്യമില്ലേ? ഒരു 10-15 വർഷം മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ കാരണം കാലഘട്ടത്തിനനുസരിച്ച് പ്രാർത്ഥനാക്രമങ്ങൾ മാറണം. ഇന്ന് മനുഷ്യൻ കാർഷിക ഫലങ്ങളെയാണ് ഭക്ഷിക്കുന്നതെങ്കിലും ഇന്ന് കൂടുതൽ അവരുടെ ഇന്ദ്രിയങ്ങൾ പങ്കുവെക്കുന്നതും സമയം ചെലവാക്കുന്നതും ഒരു ഇലക്ട്രോണിക് യുഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരു ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ നമുക്കൊരു ഉപയോഗിക്കാനുള്ള പ്രാർത്ഥനയുണ്ടോ? ഞാൻ പറഞ്ഞ വിഷയം മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് പച്ചയായ ജീവിതം കൃത്യമായി ജീവിച്ച ഒരു തലമുറയിൽ നിന്ന്, ഒരു ഒരു പ്രത്യേകമായ ജീവിത കൂട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരിൽ നിന്ന് യേശു തമ്പുരാൻ അവരെ തെരഞ്ഞെടുത്തു. ഒപ്പം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ തക്ക വണ്ണം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ദൈവം നോക്കുമ്പോൾ, അങ്ങനെ നോക്കിയപ്പോൾ കണ്ടുമുട്ടിയ 12 പേരുടെ പേരാണ് അപ്പോസ്തലന്മാരുടെ പേരുകളായിട്ട് നിയോഗിക്കപ്പെട്ടത്. ശാസ്ത്രലോകത്തോടുള്ള പരിചയമല്ല, സാങ്കേതിക വിദ്യകളുടെ പരിചയമല്ല അവരെ തെരഞ്ഞെടുക്കാൻ കാരണം. അവർ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ ശ്രദ്ധയിലെ ബുദ്ധിമാന്മാരായിരുന്നു. ഇന്നത്തെ തലമുറയിൽ നമ്മുടെ തലമുറകളെ വളർത്തുന്നതും നമ്മളൊക്കെ വളരാൻ ഇഷ്ടപ്പെടുന്നതും ലോകജ്ഞാനം കൊണ്ട് ബലപ്പെട്ടവരാണെങ്കിൽ അവരൊക്കെ ജീവിതത്തിൽ വലിയവരായിട്ട് അറിയപ്പെടും. ഇന്ന് കേരളത്തിലെ ചില 10-ാം ക്ലാസ്സിലെ മാർക്കുകൾ ഫേസ്ബുക്കിലൂടെ സ്വന്തം മക്കളുടെ ആ മാർക്ക് ഷീറ്റ് അതുപോലെ എടുത്തിട്ടേക്കുക, ഫുൾ A+ വാങ്ങിച്ചു. അതിന് വിദ്യാഭ്യാസ മന്ത്രിയെ പരിഹസിക്കുന്നവരുണ്ട്, അതൊരു വലിയ സംഭവമായിട്ടും അഭിമാനമായിട്ടും കരുതുന്നവരുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് 10-ാം ക്ലാസ്സിലെ A+ മാത്രമല്ല ജീവിതം, 12-ാം ക്ലാസ്സിലെ A+ മാത്രമല്ല ജീവിതം. അവൻ ജീവിതത്തിനായിട്ട് ഇറങ്ങുമ്പോൾ ജീവിതത്തിൽ A+ വാങ്ങിക്കുന്നതാണ് യഥാർത്ഥമായ ജീവിതം. ഇന്ന് നമ്മുടെ തലമുറകളെ ഒക്കെ പരിശോധിച്ചാൽ അവർക്ക് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലൊക്കെ A+ ഉണ്ട്, 11-ും 12-ലും അവർക്ക് A+ അതിൽ വലിയ ഡിഗ്രികൾ അവരുടെ കയ്യിലുണ്ട്. പ്രൊഫഷണൽ മേഖലകളിലും അവർക്ക് A+ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ A+ ഇല്ലാത്ത ഒരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടേണ്ടി വരും. ഇത് സംസാരിക്കുന്ന എനിക്കുണ്ടെന്നല്ല, നമ്മളൊക്കെ അതിനുവേണ്ടി ഉള്ളൊരു താല്പര്യം കാണിക്കുമെങ്കിൽ ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലെ നമ്മളും ദൈവകൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി മാറ്റപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ, ഒരു വലിയ ചിന്തയുടെ ഒരു ഒരു കലവറയെ നമുക്ക് വേണ്ടി തുറന്നു തന്നതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. പ്രിയപ്പെട്ട അച്ഛനോട് ഈ സുബോറോയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും കടപ്പെട്ടിരിക്കുന്നു. ദൈവം അച്ഛനെയും എന്ന് കേട്ട എന്നതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കുകളിലൂടെ പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള തന്നിട്ടുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുകയാണ്. സൂസനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തന്നിട്ടുണ്ട്. ഒരു ആനി, ഷാജി, ഡാനിയൽ ജോസഫ്, ഒരു ഒരു യങ് ബോയ് ആണ്, വളരെ ശാരീരിക പ്രയാസം അനുഭവിക്കുന്നു. ആനി, മറിയാമ ജോർജ്, മാത്യു, ലിസി, പീറ്റർ, അക്കാമ, അനീഷ്, ചെറിയാൻ, ലില്ലി, അലക്സ്, തമ്പി, അന്നമ സക്കറിയ, റജി, ഷോണി, സുനീഷ്, ഡിയോണ റോണി, ജോയൽ, ജിം, ഓമന ചാണ്ടി, ആലിസ്, ഇവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ രോഗസൗഖ്യത്തിന് വേണ്ടി പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയും പേരുകൾ ഹൃദയങ്ങളിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഇപ്രഭാതം അവിടെ ഞങ്ങൾക്ക് ഒരുക്കി തന്നതാകുന്നു. ശാന്തമായി ഈ പ്രഭാതം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച കൃതയോർത്ത് സ്തുതിക്കുന്നു. പലതരത്തിലുള്ള മാനസിക ശാരീരിക സംഘർഷങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയവും ഞങ്ങൾക്ക് അഭയമർപ്പിക്കാൻ ബലവും അവിടുന്ന് മാത്രമാകുന്നു. അവിടെ നിരന്തരം ഞങ്ങളെ താങ്ങുന്നു. ആ താങ്ങും തണലും ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇവ ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് പാർക്കണമേ. പ്രതികൂലതകൾ അനവധി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തി ഉൾക്കരുത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേര് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനേകരുടെ പേരുകൾ തങ്ങി നിൽക്കുന്നു, അവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. വൈദ്യന്മാര് കൈമലർത്തുമ്പോൾ, ഔഷധങ്ങൾ നിഷ്ഫലമാകുമ്പോൾ ആശ്രയവും സങ്കേതവും അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓരോ മക്കളെയും അവിടുന്ന് താങ്ങുകയും അവിടുന്ന് കരുതുകയും ചെയ്യണമേ. രോഗം അതിഭീകരമായി താണ്ടവമാടുമ്പോൾ ആ ഓർമ്മയ്ക്കപ്പുറം ദൈവത്തിന്റെ ഓർമ്മ ഹൃദയത്തിൽ നിലനിൽക്കുവാനും രോഗത്തെ മറക്കുവാനും വേദനകളെയൊക്കെ മറന്ന് അങ്ങേ പാടിപ്പുകൊഴുത്തുവാനും ഉള്ള ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ അറിയുന്ന തലമുറയായി നിന്റെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമേനി, എല്ലാ തിരുമേനിമാരും, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നന്മയിൽ അവിടുന്ന് നയിക്കണമേ എന്ന് കരുണയുടെ മുമ്പാകെ അപേക്ഷിക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെ ഓർക്കുന്നു. പ്രത്യേകിച്ച് സാംക്രമിക രോഗം മൂലം വലയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗത്തെ നിയന്ത്രിക്കുവാനുള്ള ഔഷധങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ ഓർക്കുന്നു. ഫലപ്രദമായി രൂപപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ ഭക്തിയോടെ ശുശ്രൂഷിച്ച അവിടുത്തെ ദാസനായ ദാനിയൽ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 68 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് അങ്ങയുടെ സന്നിധി ഭക്തിയോടെ ശുശ്രൂഷിക്കാൻ അവിടുന്ന് കൊടുത്ത ആയുസ്സിനും ആരോഗ്യത്തിനും ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, തുടർന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങ് വിളിച്ചിരിക്കുന്നു. നീതിവാന്മാർക്കും നന്മയുള്ളവർക്കുമുള്ള ഓഹരി അവകാശമാക്കുവാൻ ഈ പ്രിയ പിതാവിനെ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഇടവാങ്ങുകളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ
നടത്തപ്പെടുവാൻ അവിടുന്ന് സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കടന്നു വരുന്ന വൈദികരെയും ശ്രേഷ്ഠാചാര്യനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ശുശ്രൂഷയൊക്കെ ധന്യമായ രീതിയിൽ നയിക്കപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ. പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. നേതൃത്വം നൽകുന്നവർക്കും സഹായിക്കുന്നവർക്കും സമ്മതിക്കുന്നവരൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അനേകർക്ക് ആശ്രയമുള്ള പ്രതീക്ഷയുള്ള ഒരു അനുഗ്രഹീത കൂട്ടായ്മയായി ഈ കൂട്ടായ്മ അവിടുന്ന് വളർത്തണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പിഴവുകളൊക്കെ അവിടുന്ന് ക്ഷമിച്ച് ശുദ്ധീകരിക്കണമേ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഒന്ന് ആൾ സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും നവജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനയിൽ നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ പ്രിയപ്പെട്ട അരിയലത്തിന്റെ ആത്മാവോടുകൂടിയും ഈ പ്രാർത്ഥനയിൽ നേതൃത്വം നേതൃത്വം കൊടുക്കുന്നതോടുകൂടിയും ഇപ്പോഴും എപ്പോഴും തന്നെ കൊണ്ടുവരുമാറാകണമേ.
ധന്യവാദം. ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐസക്കച്ചൻ, എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായി ഇതിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കാരെ സമർപ്പിക്കുന്നു. ദൈവം നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. ബൈബിൾ വായിച്ച മോഹനങ്ങള്, ഇതിന്റെ അസിസ്റ്റേറ്റ് വെച്ച് ഇതിലുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും അല്പമധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മൾ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.